ഇവരുടെ മകൻ ജൂനിയർ തോമസ്, ജോർജ് തോമസ് ജൂനിയർ, എല്ലാ അർത്ഥത്തിലും വിശ്വാസത്തിൽ പദമൂന്നിയിരുന്ന ഒരു നല്ലവളായ ഒരു സ്ത്രീ. ഒരു ബന്ധുദിവസം ഇവരുടെ മകൻ ജോർജ് തോമസ് ജൂനിയർ ഇരാറ്റുപേട്ടക്കടുത്ത് അധികം ആരും ചെല്ലാത്ത ഒരു ചെറിയൊരു ഒരു പിക്നിക് സ്പോട്ടുണ്ട്. അവിടെ നാല് സുഹൃത്തുക്കളുമായിട്ട് പോകുന്നു. മൂന്ന് പേര് പുഴയിൽ ഇറങ്ങി കുളിക്കുന്നു. നാലാമൻ വസ്ത്രവും കാത്ത് സൈഡിലിരിക്കുന്നു. പെട്ടെന്ന് ഉരുള് പൊട്ടി മൂന്ന് പേരെയും പുഴ കൊണ്ടുപോയി. ഇതോട് ഈ സ്ത്രീ തകർന്നു പോയി, ഷാറ്റേർഡ്. ജീവിതത്തിൽ ഒരു നാളും ആരെയും വേദനിപ്പിക്കാത്ത തനിക്ക്, ആരെയും വേദനിപ്പിക്കാത്ത ഈ കുഞ്ഞു മകനെ തകർത്ത് ശക്തിയുടെ മുമ്പിൽ അവൾ ജീവിത അവൾ പിന്നീട് പ്രതിഷേധിച്ചു തുടങ്ങി. വല്ലാതെ മനസ്സ് തകർന്നു. ഭർത്താവിനോടുകൂടി വിശ്വാസം ഏതാണ്ട് പൂർണ്ണമായിട്ട് നഷ്ടമായി. ഒരു രാത്രിയിൽ ഭാര്യയും ഭർത്താവും കൂടി കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് ഈ മനുഷ്യൻ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ വെളിച്ചം കാണുന്നു, ഞാൻ എന്റെ വെളിച്ചം കാണുന്നു. പിന്നീട് ഈ മനുഷ്യൻ ശാന്തനായിട്ട് ഉറങ്ങി. പിറ്റേന്ന് ഭാര്യ ചോദിച്ചു, നിങ്ങൾ കണ്ട വെളിച്ചം എന്താണ്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സ്വപ്നത്തിൽ ഞാൻ ക്രിസ്തുവുമായിട്ട് കലഹിക്കുകയായിരുന്നു. എവിടെ എന്റെ സുന്ദരക്കൂട്ടൻ? Where is my handsome son? എവിടെ എന്റെ സുന്ദരക്കൂട്ടൻ? നീണ്ട കലഹങ്ങൾക്ക് ശേഷം എനിക്കൊരു ദർശനമുണ്ടായി. ശ്രീ ചോദിച്ചു, എന്തായിരുന്ന ദർശനം? ഭൂമി ജന്മം കൊടുത്തിട്ടുള്ളതില് ഏറ്റവും സുന്ദരനായവന്റെ മടിത്തട്ടില് എന്റെ സുന്ദരക്കൂട്ടൻ ഇരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഭൂമി ജന്മം കൊടുത്തിട്ടുള്ളതില് ഏറ്റവും സുന്ദരനായവന്റെ മടിത്തട്ടില് എന്റെ സുന്ദരക്കൂട്ടൻ ഇരിക്കുന്നു. ഇതാണ് ഈ മനുഷ്യൻ കണ്ട വെളിച്ചം. കഴിഞ്ഞ വർഷം സലാലയില് ഈ ഒരു അനുഭവം ഞാൻ പള്ളിയിൽ പങ്കുവച്ചപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ആദ്യത്തെ കുട്ടിയാണ്, കുട്ടി പ്രഗ്നൻസി പീരീഡ് തൊട്ട് ഈ മനുഷ്യ വല്ലാത്ത ആങ്സൈറ്റിയാണ്. കുഞ്ഞ് പറന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യ ഇവിടെ ഭയങ്കര ഗ്രാൻഡായിട്ട് പാർട്ടിയൊക്കെ നടത്തി. രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്ന് ഫോൺ വരുന്നു, കുഞ്ഞ് മരിച്ചു. ഈ മനുഷ്യൻ തകർന്നുപോയി. ഫ്ലൈറ്റ് ഒന്നും ശരിയാവുന്നില്ല, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ മനസ്സ് അസ്വസ്ഥമായിട്ട് വന്നു കിടന്നുറങ്ങുമ്പോൾ ആ മനുഷ്യനും കണ്ടു സമാനമായൊരു സ്വപ്നമെന്ന്. താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തന്റെ ഇത്തിരി പോന്ന കുഞ്ഞ് ക്രിസ്തു എന്ന് പറയുന്ന ഏറ്റവും സുന്ദരനായ പുരുഷന്റെ മടിത്തട്ടില് കൊച്ചുകുട്ടികൾ കളിക്കുന്ന കണക്ക് നെഞ്ചത്തുകൂടെ ഇഴഞ്ഞു നീങ്ങുന്നു. വേർ ഇസ് മൈ ഹാൻഡ്സം സൺ? ഏറ്റവും സുന്ദരനായവന്റെ മടിത്തട്ടിൽ അവനുണ്ട്. ഈ അവബോധത്തോടുകൂടി ഈ ജോർജ് തോമസ് സീനിയർ എന്ന് പറയുന്ന മനുഷ്യൻ വെളിച്ചത്തിലേക്ക് വന്നു. എന്നിട്ടും ഈ സ്ത്രീക്ക് ഇതുമായിട്ട് മനസ്സോട് പൊരുത്തപ്പെടാനായില്ല. പിന്നീട് ഇവരുടെ അനുഭവം കേട്ടിട്ട് ഒരു വായനക്കാരൻ ഇവർക്ക് ഒരു പേപ്പർ കട്ടിംഗ് കൊടുത്തു. ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു പഴയ കഥയായിരിക്കാം. ഒരു മനുഷ്യൻ തന്റെ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുകയാണ്. കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ ഈ മനുഷ്യൻ കാണുന്നത് ഒരു കടലോര തീരത്താണ്. ആ തീരത്തിൽ ഈ ഒത്തിരി ഓരോ പ്രധാനപ്പെട്ട വർഷങ്ങൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട വർഷങ്ങൾ മയിൽക്കുട്ടികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തീരത്തായിട്ട് ഈ മനുഷ്യന്റെ ഒരു ജോടി പാദങ്ങളുണ്ട്. അതോടൊപ്പം മറ്റൊരു ജോടി പാദങ്ങൾ കൂടി പ്രത്യക്ഷപ്പെടുന്നു. ഈ മനുഷ്യൻ വെളിപ്പെട്ട് കിട്ടി, ഇത് ക്രിസ്തുവിന്റെ പാദങ്ങളാണ്. ഈ മനുഷ്യൻ വലിയ സന്തോഷമായി. പക്ഷെ പെട്ടെന്ന് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. ഏതു വർഷമാണ് എന്റെ കുട്ടി മരിച്ചത്? ഏതു വർഷമാണ് എന്റെ ഭാര്യ രോഗിണിയായത്? ഏതു വർഷമാണ് എന്റെ ജോലി നഷ്ടമായത്? ഏതു വർഷമാണ് ആരൊക്കെ എന്നെ അപമാനിച്ചത്? ആ വർഷങ്ങളിൽ എന്റെ കാൽപ്പാടുകളോടൊപ്പം ക്രിസ്തുവിന്റെ കാൽപ്പാടുകൾ കാണുന്നില്ല, ഒരു ജോടി കാൽപ്പാടുകൾ മാത്രം. ഈ മനുഷ്യൻ മുട്ടിയുരുട്ടി ആകാശത്തോട് ചോദിച്ചു, എവിടെയായിരുന്നു നീ? എന്റെ സഹന വർഷങ്ങളിൽ നീ എവിടെയായിരുന്നു? എന്നെ ഉപേക്ഷിച്ചിട്ട് നീ എവിടെയായിരുന്നു? ആകാശം ഇവനോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ സഹന വർഷങ്ങളിൽ നീ കാണുന്ന കാൽപ്പാടുകള് നിന്റേതല്ല, എന്റേതാണ്. ആ കാലങ്ങളിൽ ഞാൻ നിന്നെ നടക്കാൻ പോലും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ എന്റെ തോളിലായിരുന്നു, നീ എന്റെ തോളിലായിരുന്നു. നമുക്ക് പലപ്പോഴും ചോദിക്കാൻ തോന്നാറുണ്ട്, ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചിട്ട് എങ്ങനെ ഈ സ്ത്രീ സൂയിസൈഡിയായി നിൽക്കുന്നുവെന്ന്, എങ്ങനെ ഈ മനുഷ്യൻ ഭ്രാന്ത് പിടിക്കാതെ നിൽക്കുന്നുവെന്ന്. നിന്റെ സഹന വർഷങ്ങളിൽ ഞാൻ നിന്നെ നടക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, നീ എന്റെ തോളിലായിരുന്നു. സഹനത്തിന് ഒരു പൊരുളുണ്ട്. ആ പൊരുൾ നൽകിയവൻ ഈ സഹനകാലങ്ങളിൽ കൂടെ ഉണ്ടാവും. സഹനത്തിന് ഒരു പൊരുളുണ്ട്. നമുക്ക് വ്യക്തമാകാത്തൊരു പൊരുൾ, ആ പൊരുൾ നൽകിയവൻ സഹനകാലങ്ങളിൽ കൂടെ ഉണ്ടാവും. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാവരുത്. നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള സഹിക്കുന്ന ഏതെങ്കിലും മനുഷ്യനെ മാത്രം പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയുടെ തരംഗങ്ങൾ അവന് ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക. കണ്ടുമുട്ടി ഏതെങ്കിലും ഒരു സഹിക്കുന്ന മനുഷ്യന്റെ രൂപം മനസ്സിൽ കൊണ്ടുവന്നിട്ട് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നമ്മൾ ചൊല്ലിത്തരുന്ന ഓരോ പ്രാർത്ഥനയുടെ റെസ്പോൺസ് ദൈവമേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നുള്ളതാണ്. മനസ്സിൽ ഹബക്കൂക്കിന്റെ ഗീതമുണ്ടാവണം. അത്തികൾ തളർത്തില്ലെങ്കിലും മുന്തിരി പൂത്തില്ലെങ്കിലും ആലയിലെ കന്നുകാലികൾ വറ്റി കറവ് വറ്റിയാലും കർത്താവ് ഞാനെന്ത് ആനന്ദിക്കുള്ള വാക്കുകൾ ഒപ്പം ജോബിന്റേത്, നിന്റെ കരങ്ങളിലും ഞാൻ നന്മ സ്വീകരിച്ചിട്ടുണ്ട്, ഇന്ന് നിന്റെ കരങ്ങളിൽ ഞാൻ തിന്മ സ്വീകരിക്കുമ്പോൾ ഞാൻ എന്തിന് നിനക്കെതിരായിട്ട് കലഹിക്കണം എന്നുള്ള വാക്കുകൾ മനസ്സൊന്ന് കൊണ്ടുവരിക. എന്നിട്ട് കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്ന റെസ്പോണ്ട് ചെയ്യുക. എല്ലാ തകർച്ചകളെയും പ്രതി കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ ബലഹീനതകളെയും പ്രതി, എല്ലാ കുരിശുകളെയും പ്രതി, എല്ലാ രോഗങ്ങളെയും ഓർത്തുകൊണ്ട്, ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളെ പ്രതി, എല്ലാ അപമാനങ്ങളെയും പ്രതി, ഞങ്ങൾക്ക് അനുഭവപ്പെട്ട നിന്ദനത്തെ പ്രതി, എല്ലാ സാമ്പത്തിക പരാജയങ്ങളെയും പ്രതി, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ബലഹീനതകളെ ഓർത്തുകൊണ്ട്, തിന്മയിൽ നിന്ന് അങ്ങ് നൽകുന്ന നന്മയെ ഓർത്തുകൊണ്ട്, എല്ലാ കഷ്ടനഷ്ടങ്ങളെയും ഞങ്ങൾ ഉയർച്ചകളെയും കുറിച്ച് താഴ്ചകളെയും കുറിച്ച് ഓർത്തുകൊണ്ട്, ഞങ്ങൾക്കുണ്ടാകുന്ന പരീക്ഷകളെ പ്രതി നമുക്കൊരുമിച്ച് പറയാം, കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. നല്ലവനായ യേശുവേ, സഹനകാലങ്ങളിൽ നീ കൂടെ ഉണ്ടായിരുന്നത് ഓർത്തുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ സഹനാനുഭവങ്ങളും നിന്റെ പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇവനുമെൻ്റെ നിക്കോസ് കസൻസ്താക്കിസ് എന്ന് പറയുന്ന ഗ്രീക്ക് എഴുത്തുകാരൻ ഒരു ചെറിയൊരു കോട്ടുണ്ട്. അതിങ്ങനെയാണ്: ആരൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നു അവരൊക്കെ ദൈവത്തെ കണ്ടുമുട്ടുന്നു, ആരൊക്കെ ദൈവത്തെ കണ്ടുമുട്ടുന്നു അവരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവമാവട്ടെ അവരെ ചിതറിക്കുന്നു. ആൻഡ് ഗോഡ് ദെൻ ഷാറ്റേഴ്സ്. ദൈവമാവട്ടെ അവരെ ചിതറിക്കുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ, പലപ്പോഴും ദൈവാനുഭവങ്ങളിലേക്ക് വന്നവർക്ക് സംഭവിക്കുന്ന സഹനങ്ങൾക്ക് ഒരു വിശദീകരണം കൊടുക്കാൻ നമുക്കാവുന്നില്ല. ലിസുവിലെ തെരേസയെ ഓർമ്മിക്കുക, 23 വയസ്സിനുള്ളിൽ ഈ പെൺകുട്ടി കടന്നുപോയ സഹനാനുഭവങ്ങൾ. അമ്മ മരിക്കുന്നു, അപ്പന് ഭ്രാന്ത് പിടിക്കുന്നു, ക്ഷയരോഗബാധിതയാവുന്നു, സുപ്പീരിയേഴ്സിനാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു, നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? നമുക്കറിഞ്ഞുകൂടാ. വൈ ഓ ലോർഡ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. എന്നിട്ടും എല്ലാ കാലങ്ങളിലും കൂടെയുള്ള ക്രിസ്തു സഹനാനുഭവങ്ങളിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കരുത്ത് നൽകട്ടെ. ജീവന്റെ തോട്ടത്തിൽ നിന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞു: നിനക്കെല്ലാ ഫലങ്ങളും കനികളും ഭക്ഷിക്കാം, പക്ഷേ നന്മതിന്മകളുടെ വിഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിച്ചുകൂടാ. എന്താണ് എന്റെ നന്മയെന്ന്, എന്താണ് എന്റെ തിന്മയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഐ സറണ്ടർ, ഐ സറണ്ടർ. കുഞ്ഞ് സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. അസീസിയിലെ ഫ്രാൻസിസിന്റെ ജീവിതത്തിലുള്ള സംഭവമാണിത്. ഫ്രാൻസിസ് വളരെ വളരെ വ്യത്യസ്തനായ ഒരു വിശുദ്ധനായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ആത്മീയതയുടെ മുഴുവൻ നോഷൻസിനെയും മനുഷ്യൻ തകിടം മറിച്ചു. ആത്മീയത ഒരു സംഗീതമാക്കി മാറ്റുന്നതും നൃത്തമാക്കി മാറ്റുന്നതും അലച്ചിലാക്കി മാറ്റുന്നതുമൊക്കെ ഈ മനുഷ്യനാണ്. ഫ്രാൻസിസും തന്റെ ഏറ്റവും അടുത്ത ശിഷ്യനുമായ ലിയോയും കൂടി ദൂരെ ഒരു നഗരത്തിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പോയി. മടങ്ങുമ്പോൾ അന്ത്യായി, മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. ചെന്ന ഗ്രാമത്തിൽ ഇവർ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. വല്ലാത്ത തണുത്ത് വിറച്ച് വിശന്ന് മടങ്ങുമ്പോൾ ഫ്രാൻസിസ് ലിയോട് ചോദിച്ചു: പറയുക സഹോദരൻ ലിയോ, എന്താണ് ഏറ്റവും പരിപൂർണമായ സന്തോഷം? വാട്ട് ഈസ് ദ മോസ്റ്റ് പെർഫെക്റ്റ് ജോയ്? ലിയോ പറഞ്ഞു, വലിയ കാര്യങ്ങളും ചിന്തിക്കാൻ എനിക്കിപ്പോ മനസ്സാവുന്നില്ല. ഈ നിമിഷത്തിൽ ഏറ്റവും പരിപൂർണമായ സന്തോഷം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഒരു ആശ്രമത്തിലേക്ക് പോവുകയാണ്. ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ സഹോദരന്മാരുണ്ടാവും. അവർ നമുക്ക് ചൂടുള്ള സൂപ്പ് തരും, ഏറ്റവും നല്ല മുറിയിലേക്ക് കൊണ്ടുപോയി നമുക്ക് അന്തി ഉറങ്ങാനായി ഇടം തരും. ഇപ്പോൾ ഇതൊക്കെ തന്നെ പെർഫെക്റ്റ് ജോയ്. ഫ്രാൻസിസ് പുഞ്ചിരോട് പറഞ്ഞു, ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളല്ലയോ, ഇത് പോകട്ടെ. മാലാഖമാരുടെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നു, ഭൂമിയിലുള്ള സമസ്ത ജനതയും നമ്മുടെ സുവിശേഷം കേൾക്കുന്നു. ഇങ്ങനെ വലിയ കാര്യങ്ങൾ പോലും ഏറ്റവും പരിപൂർണമായ സന്തോഷമായി മാറുന്നില്ല. എന്താണ് ഏറ്റവും പരിപൂർണമായ സന്തോഷം? ദ പെർഫെക്റ്റ് ജോയ്. എന്താണ് ഏറ്റവും പരിപൂർണമായ സന്തോഷമെന്ന് ഒരുപക്ഷെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നേക്കാം. രണ്ടുപേരും കൂടി ഒത്തിരി രാവായി ഒരു ആശ്രമത്തിന്റെ വാതിൽ ചെന്ന് മണിയടിക്കുന്നു. ദോരപാലകൻ പുറത്തേക്ക് വരുന്നു, സന്യാസ വസ്ത്രമണിഞ്ഞ രണ്ടുപേര്. പെട്ടെന്ന് ഈ ദോരപാലകന്, ഈ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന ഈ സഹോദരന് ഒരു ചിന്ത കടന്നു വന്നു. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് സന്യാസ വസ്ത്രം ധരിച്ച് രണ്ടുപേർ അകത്തേക്ക് കടന്നു വന്നിട്ട് മുഴുവൻ സാധനങ്ങളും കൂടി കവർന്നുകൊണ്ട് പോയത്. പുള്ളിക്കൊരു ധാരണയുണ്ട്, ഇപ്പോൾ കവർച്ചക്കാർ ഈ വസ്ത്രമായിട്ടാണ് നടക്കുന്നുള്ളതെന്ന്. അതുകൊണ്ട് പുള്ളി പെട്ടെന്ന് സ്കെപ്റ്റിക്കലായി. പുള്ളി ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? നിങ്ങൾ കള്ളന്മാരാവില്ല എന്താ ഉറപ്പ്? പുള്ളി ചോദ്യങ്ങളുടെ ഒരു പ്രളയം. ലിയോയുടെ ഈഗോ ചെയ്ത് തൊട്ടു. ലിയോ പറഞ്ഞു, ആരുടെ അടുത്താ സംസാരിക്കാന്നറിയാമോ? ദിസ് ഈസ് സെന്റ് ഫ്രാൻസിസ്, ഇന്നേ മനുഷ്യ വിശ്വ എന്ന് വിളിക്കുന്ന മനുഷ്യൻ, അയാളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നറിയാം. പുള്ളി പറഞ്ഞു, എനിക്ക് സെന്റ് ഫ്രാൻസിനറിയാം, പക്ഷെ ഇത് സെന്റ് ഫ്രാൻസിസ് അല്ല. ഈ രാത്രി നിങ്ങൾ അലഞ്ഞു നടക്കുന്ന സെന്റ് ഫ്രാൻസിസ് ആവാൻ വഴിയില്ല. ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, തർക്കമായി. ഉടനെ ഈ മനുഷ്യൻ ഒരു കാര്യം ചെയ്യും, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ അകത്ത് പോയി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. പുറത്തേക്ക് വന്നത് തന്നെക്കാൾ തടിമിടുക്കുള്ള അഞ്ചെട്ട് സഹോദരന്മാർ വേറെയായിട്ടാണ്. രണ്ടുപേരും കൂടി ആഘോഷം ഇവരെ ഒന്ന് പെരുമാറി, വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെടുത്തിട്ട് അടുത്തുള്ള ഈ മഞ്ഞുപേക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന വെട്ടിവെച്ചിട്ടുള്ള ഒരു പിറ്റുണ്ട്, മഞ്ഞുപേക്ഷിക്കുന്ന ഒരു കുഴി, അതിലേക്ക് കൊണ്ടുപോയി വലിച്ചിടുകയും ചെയ്തു. എന്നിട്ട് വാതിലും പൂട്ടിപ്പോവുകയും ചെയ്തു. അവിടെ കടന്നുകൊണ്ട് ഫ്രാൻസിസ് നേരെ നിൽക്കാൻ വയ്യ. എന്നിട്ട് ഈ മഞ്ഞത്ത് പതുക്കെ പതുക്കെ പതമൂന്നിക്കൊണ്ട് ഈ മനുഷ്യൻ ഒരു സങ്കീർത്തനം പാടി, ഒരു സ്തോത്രഗീതം പാടി. ലിയോ പറഞ്ഞു, കുറെ കാലങ്ങളായി പലതരം വട്ടുകൾ ഞാൻ സഹിക്കുന്നുണ്ട്, പക്ഷേ ഇത് പറ്റില്ല. ദിസ് ഇസ് ടു മച്ച്, ഇത് മാത്രം പറ്റില്ല. അപ്പോൾ ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു, സഹോദരൻ ലിയോ, ഇപ്പോൾ ഓർമ്മിക്കുകയും പിന്നീട് എഴുതി വെക്കുകയും ചെയ്യുക, ഇതാണ് ഏറ്റവും പരിപൂർണമായ സന്തോഷം. ഭൂമിയിലെ ലളിതമായ ആഹ്ലാദങ്ങളോട് വേണ്ട എന്ന് പറയാൻ കരുത്ത് ലഭിക്കുന്ന നിമിഷം, ഭൂമിയിലെ ലളിതമായ ആഹ്ലാദങ്ങളോട് വേണ്ട എന്ന് പറയാൻ കരുത്ത് ലഭിക്കുന്ന നിമിഷം, പിന്നെ ഭൂമിയിലെ ഒരു ദുരന്തത്തിനും ഉള്ളിലെ സങ്കീർത്തനത്തെ തച്ചുടക്കാനാവില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം, പിന്നെ ഭൂമിയിലെ ഒരു ദുരന്തത്തിനും ഉള്ളിലെ സങ്കീർത്തനത്തെ തച്ചുടക്കാനാവില്ല തിരിച്ചറിയുന്ന നിമിഷം, ഇതാണ് ഏറ്റവും പരിപൂർണമായ സന്തോഷം. ഫ്രാൻസിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ ഒരു സന്ദേശം മനസ്സിൽ സൂക്ഷിക്കുക. ഇതാണ് ഏറ്റവും പരിപൂർണമായ സന്തോഷം, ഭൂമിയിലെ കുഞ്ഞു കുഞ്ഞാഹ്ലാദങ്ങളോട് വേണ്ട എന്ന് പറയാൻ കരുത്ത് ലഭിക്കുന്ന നിമിഷം, പിന്നെ ഭൂമിയിലെ ഒരു ദുരന്തത്തിനും ഉള്ളിലെ സ്തോത്രഗീതങ്ങൾ നശിപ്പിക്കാനാവില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം, ആ കൃപ നമുക്കുണ്ടാവട്ടെ. നമ്മളുടെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. വ്യക്തമായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, അവൻ നിനക്ക് കഷ്ടതയുടെ ജലവും വ്യഥയുടെ അപ്പവും നൽകിയാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മുഖം മറച്ചു നിൽക്കുകയില്ല. കഷ്ടകാലങ്ങളിൽ കടന്നു പോകുമ്പോൾ ഈ വരികൾ കൂട്ടായി ഉണ്ടാവണം, നിന്റെ ഗുരു നിന്നിൽ നിന്ന് മുഖം മറച്ചു നിൽക്കുന്നില്ല. സഹനത്തിന്റെ ഈ അനുഭവങ്ങളിൽ വിക്കേരിയസ് എന്ന് പറയുന്ന മാനദണ്ഡം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങളുടെ സഹനം മറ്റാർക്കോ മോചനദ്രവ്യമായിട്ട് മാറുന്നു.